സഹായത്തിനായിട്ട് നിന്നെ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ പേക്ഷയോട് സ്വരം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. അമ്മേ, ദൈവമായ കർത്താവെ, കൃപയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അനുഗ്രഹത്തിന്റെ ഒത്തിരി തീരുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവത്തിന്റെ കയ്യിൽ ഓർക്കുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. ദൈവാത്മാവിൽ ദൈവമയോട് ശിവജനത്തിന്റെ സത്തിനെ ഓർന്നു കൊടുക്കുവാൻ ദൈവമേ സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവമേ നിന്നോടുള്ള ആത്മബന്ധത്തിന് ഞങ്ങൾക്കിടയാക്കുന്നതായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ. അതിയോടൊന്ന് കൃപയാദരിക്കണമേ. പ്രത്യേകിച്ച് നോമ്പിന്റെ കാലയളവിൽ കൂടി ഞങ്ങൾ പോകുന്നു. ദൈവമേ, സത്യ അനുതാപത്തിലേക്കും മനസാന്തരത്തിന്റെ അനുഭവത്തിലേക്കും ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. ദൈവമേ, നോമ്പ് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ തിന്മകളെ തിരിച്ചറിയുവാൻ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുവാൻ ദൈവമേ, മനസ്സൊരുക്കത്തോടെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ നിങ്ങളോട് സഹായിക്കണമേ. അവിടുത്തെ ഉയർത്തു വരുന്ന ആളിന്റെ സന്തോഷകരമായിരിക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുദിന അനുഭവങ്ങളിൽ ഉയർപ്പിന്റെ സാക്ഷികളായി ഞങ്ങൾ നിലനിൽക്കുവാൻ തക്കും നിങ്ങളോട് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെയും പ്രയാസങ്ങളെയും അവിടുത്തെ തരണമേ. ദൈവമേ, പലവിധമായിട്ടുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നറിച്ചിരുന്നുള്ള നാഥ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിപ്പാൻ തക്കവണ്ണമുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് തരണമേ. ഇന്നത്തെ ക്ലാസ് അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയാക്കണമേ. അവിടെയായി ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും ഞങ്ങളോട് ഇടപെടണമേ. അതിനും കേൾക്കുന്നവരിലും പ്രസംഗിക്കുന്നവരും ആത്മാവിനെ പകരണമേ. അടിയന്റെ ബലഹീനതകളോ കുറവുകളോ അതിന് കണക്കിടരുതേ. ദൈവമേ, ക്രൂശിന്റെ മറവിൽ നിർത്തി നിന്റെ ജനത്തോട് ദൈവമേ നീ കൽപ്പിക്കുവാനായിട്ടുള്ളത്, ദൈവമേ അടിയിൽ കൂടി പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ളത് ദൈവമേ പറഞ്ഞു കൊടുക്കണമേ. ദൈവമേ, കേൾക്കുന്ന മനസ്സുകൾ ദൈവമേ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ നിൽക്കുവാൻ ദൈവമേ സഹായിക്കണമേ. പഠിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തോടുള്ള സജീവ ബന്ധത്തിന് കാരണമായി തീരുവാൻ സഹായിക്കണമേ. അതുപോലെ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തെ മുഴുവനായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുവന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച സഭാദിനമാവുന്ന സഭയിൽ സമാധാനം നിലനിൽക്കുവാൻ തക്കൊന്നും സഹായിക്കണമേ. വിവിധ ശ്രേണികളിൽ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അനുഗ്രഹത്തോടെ ദൈവത്തെ സംബന്ധിച്ചാൽ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അനുഗ്രഹത്തോടെ ഒരിക്കൽ കൂടെ കടന്ന് വരുവാൻ തക്കവണ്ണം ദൈവമേ നമ്മളെ സഹായിച്ചു. നമ്മുടെ ശുശ്രൂഷകൾ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. കഴിഞ്ഞ ആഴ്ച എങ്ങനെയുള്ളത്തെ ആഴ്ച 18 അധ്യായത്തെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. 29 അധ്യായം നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിന് തിരുവാൻ പോകുന്ന എനിക്കറിയത്തില്ല. എന്നാലും കഴിയുന്നിടത്തോളം ഭാഗം കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് 18 അധ്യായമാണ്. എൻ്റെ തുടക്കമൊന്ന് ഓർപ്പിച്ചുകൊണ്ട് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പം 18 അധ്യായത്തിൽ ബാബിലോണിന്റെ തകർച്ചയായിരുന്നു നമ്മൾ കണ്ടത്. ഈ ശിക്ഷാവധി ഒരു വിലാപ ഗീതത്തിലൂടെ യോഹന്നാൻ അവതരിപ്പിക്കുന്നു. റോമിന്റെ തകർച്ചയിൽ വിലപിക്കുന്നവര്, ഭൂരാജാക്കന്മാര്, കച്ചവടക്കാര്, നാവികര് എന്നിവരായിരുന്നു. ഒരു സങ്കടപ്പെട്ട് നിലവിളിക്കുന്നു. ഇവരൊക്കെയും വിലപിക്കുന്നത് അവർക്കുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് എടുത്തുകൊണ്ടാണ്. ഇതിന്റെ തകർച്ചയിൽ കഷ്ടപ്പെടുന്നവരോ പട്ടിണി അനുഭവിക്കുന്നവരോ അടിമകളായിട്ടുള്ളവരോ അങ്ങനെ ഒരു യാതൊരു വിധമായിട്ടുള്ള താതാത്മ്യം പ്രാപിച്ചുകൊണ്ടല്ല, അവർക്കുണ്ടായ നഷ്ടത്തിൽ അതിനെ കുറിച്ച് വിലപിച്ചുകൊണ്ടാണ് അവർ കരയുന്നത്, തങ്ങളുടെ ഭാവി എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. അങ്ങനെയുള്ള ഒരു മാനുഷിക മൂല്യം നഷ്ടപ്പെട്ട ഒരു ജനത്തിന്റെ പ്രതിനിധികളായിട്ടാണ് നമ്മൾ ആ ബാബിലോൺ സമൂഹത്തെ നമ്മൾ അവതരിപ്പിച്ചത്. അവസാന ഭാഗത്ത് ദൈവ നീതിയുടെ വിജയം 20 വാക്യത്തിൽ നമ്മളതാ കണ്ടത്. അതിന്റെ പതനത്തിനുള്ള പ്രധാന കാരണം രക്തസാക്ഷികളുടെ നിർദോഷ രക്തത്താൽ അതിന്റെ മണ്ണ് നനഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുകയും കാണുകയും ചെയ്തത്. 19 അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 18 അധ്യായം 20 വാക്ക് പറയുന്നുണ്ട്, സ്വർഗമേ വിശുദ്ധന്മാരും അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരുമാണുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പീൻ എന്നുള്ള ആഹ്വാനത്തിന്റെ മറുപടിയായി മാലാഖമാരും സ്വർഗത്തിലെ സഭയും ദൈവത്തിന് ഹാലേലൂയ പാടുന്നതാണ് ഈ അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം. ഇപ്പം നേരത്തെ ഉള്ള ഭാഗത്ത് വിലാപഗീതമാണെങ്കിൽ ഇവിടെ ഒരു സന്തോഷത്തിന്റെ ആഹ്വാനമാണ്, സന്തോഷ ഗീതമാണ്, ഹാലേലൂയ പാടുന്ന ഒരു അനുഭവമാണ് ഈ ഭാഗത്ത് പറയുന്നത്. 18 അധ്യായത്തിൽ വിലാപഗീതത്തെ പറ്റി പറയുന്നെങ്കിൽ ഇവിടെ സന്തോഷ ഗീതത്തെ കുറിച്ച് എന്റെ ഓപ്പോസിറ്റ്. ഞാൻ പറഞ്ഞായിരുന്നു ഒരുപാട് പുസ്തകത്തിൽ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ആശയങ്ങൾ ഒന്ന് പറഞ്ഞു, അതിനോട് ചേർന്ന് തന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ശൈലി ഈ അപ്പോക്രിഫ ഗ്രന്ഥത്തിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പം ഇവിടെ വെളിപാട് പുസ്തകത്തിന്റെ പ്രത്യേകത അതാണ് പറഞ്ഞു, ഈ അവതരണത്തിലൂടെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം, രണ്ടും രണ്ട് അന്തരത്തിൽ നിൽക്കുന്നതാ, രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്നതാ. അപ്പോൾ അത് അതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചും യോഹന്നാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 19 ആദ്യം മുതൽ 1-10 വേഴ്സസിൽ രണ്ട് ഗീതങ്ങളാ, രണ്ട് പാർട്ടികളാ അടങ്ങിയിരിക്കുന്നത്. ആദ്യത്തേത് ബാബിലോണിന്റെ ശിഷ്യയിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ നീതിയെ സ്തുതിക്കുന്നത്. ആദ്യത്തെ പാട്ട് ആ ഒരു ശിക്ഷാവിധി നടത്തിയതിലൂടെ ദൈവം ജസ്റ്റ്ഫുള്ളാണ്, റൈറ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പാടിപ്പുകൊടുത്തുന്ന ഒരു പാട്ടാണ് 1-4. രണ്ടാമത്തെ പാട്ട് ഉടനെ സംഭവിക്കാനിരിക്കുന്ന കുഞ്ഞാടിന്റെ വിവാഹത്തെ പറ്റി സഭ മുഴുവനും ആർക്കുന്ന സന്തോഷത്തിന്റെ ഗീതമാണ്. 5-9 സഭ കുഞ്ഞാടിന്റെ നിത്യമായ സാന്നിധ്യവും സംരക്ഷണവും സ്നേഹവും അനുഭവിച്ച് സ്വർഗീയ സന്തോഷത്തിൽ കഴിയുന്നതിന്റെ പ്രതീകമാണ് അവരുടെ വിവാഹം. നമുക്കറിയാം വിവാഹം എന്നുള്ള ആശയം തന്നെ ആ ഒരു സന്തോഷത്തിന്റെ അനുഭവത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ദ ലാസ്റ്റ് 4 പ്രധാനപ്പെട്ട ആശയങ്ങൾ ബിഗിൻ അവസാനത്തെ 4 ആ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ദ ബിഗിൻ വിത്ത് എ യൂണിവേഴ്സൽ റിജോയ്സിംഗ് അറ്റ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബാബിലോൺ. ബാബിലോണിന്റെ പതനത്തിൽ ആഗോളമായി സന്തോഷിക്കുന്ന ഒരു ചിത്രം, അത് 1-10. ആൻഡ് ദെയർ ഫോളോസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എമർജൻസ് ഓഫ് വൈറ്റ് ഹോൾസ് വെള്ളക്കുതിര ആൻഡ് ഓൺ ഈച്ച് ഹിം ഹു ഇസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ. വിശ്വസ്തനും നീതിമാനുമായവൻ സത്യവാനുമായവൻ അതിലിരിക്കുന്നു. വെള്ളക്കുതിര വിജയത്തിന്റെ ആഘോഷത്തിന്റെ അനുഭവം. നെക്സ്റ്റ് കംസ് ദ അസംബ്ലിംഗ് ഓഫ് ഹോസ്റ്റൈൽ പവേഴ്സ് അഗൈൻസ്റ്റ് കോൺക്വറിംഗ് ക്രൈസ്റ്റ്. Then the defeat of opposing forces, the casting of lake fire, and the slaughter of the rest. അതാണ് മൊത്തത്തിലായിട്ട് പറയുകയാണെങ്കിൽ 20 അധ്യായത്തിൽ opens with the binding of the devil in the abyss for a period of 1,000 years. സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് അവിടെ പറയുന്നത്. There follows the resurrection of the martyrs to reign with the Christ for 1,000 years, although the rest of the dead are not resurrected. At the end of the 1,000 years, Satan is again loosed for a brief space. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയുടെ ഇടയ്ക്ക് സാധാരണ കുറച്ച് നാളത്തേക്ക് വിടുന്നുണ്ട്. There is a final conflict with the enemies of Christ, who are destroyed with the fire from heaven, while Satan is cast forever in the lake of fire and brimstone. 20 പിന്നെ അവസാനം വരുന്നത് ദെൻ കംസ് ദ ജനറൽ റെസറക്ഷൻ ഓഫ് ദ ജനറൽ ജഡ്ജ്മെന്റ് ആൻഡ് എല്ലാവരുടെയും പുനരുദ്ധാനം ആൻഡ് ജനറൽ ജഡ്ജ്മെന്റ് ആൻഡ് ഫൈനലി ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ന്യൂ ഹെവൻ ആൻഡ് ദ ന്യൂ ആർത്ത് ടു ടേക്ക് പ്ലേസ് ദ തിങ്സ് വിച്ച് ഹാവ് പാസ്ഡ് അവേ. പുതിയ ആകാശവും പുതിയ ഭൂമിയും അത് 20, 21, 22 വാക്യങ്ങളിൽ അധ്യായങ്ങളിൽ അത് കാണുന്നു. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഒന്നാമത്തെ ഭാഗം 19-ാം അധ്യായത്തിൽ ആദ്യം പറയും, അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശിക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തുകൊണ്ട് അവന്റെ ന്യായവിധിക്ക് ന്യായവിധികൾ സത്യവും നീതിയുമുള്ളത്. ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് എന്ന് പറയുന്ന ഒരു ശബ്ദം യോഹന്നാൻ കേട്ടു. അത് ബാബിലോണിനെ ന്യായം വിധിച്ച് രക്തസാക്ഷികളുടെ മരണത്തിന് ദൈവം പകരം വീഴ്ത്തിയ ആ ഒരു സംഭവത്തെ ഓർത്ത്, ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്ന ശബ്ദമാണ് യോഹന്നാൻ കേൾക്കുന്നത്. ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഓഫ് ബാബിലോൺ കംസ് ദ വേർഡ്സ് റിജോയ്സ് ഓവർ ഹർ ഓ ഹെവൻ ഓ സെയിൻസ് ആൻഡ് അപ്പോസ്റ്റിൽസ് ആൻഡ് പ്രോഫറ്റ്സ് ഫോർ ഗോഡ് ഹാസ് ഗിവൻ ജഡ്ജ്മെന്റ് ഫോർ യു എഗൈൻസ്റ്റ് ഹർ ഹിയർ നൗ ഇസ് ദ റിജോയ്സിംഗ് വിച്ച് വാസ് കോൾഡ് ഫോർ സന്തോഷിപ്പാൻ പറയുന്നു. കാരണം ദൈവം ന്യായവിധി നടത്തിയിരിക്കുന്നു. തന്റെ രക്തസാക്ഷിയോ തന്റെ പ്രിയപ്പെട്ടവരുടെ തന്റെ വിശുദ്ധന്മാരുടെ മരണത്തിന് ദൈവം പകരം വീട്ടി എന്നുള്ള ഒരു ശബ്ദത്തോട് എന്നുള്ള കാര്യത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്നുള്ള ഒരു മഹാ സന്തോഷമാണ് കേൾക്കുന്നത്. ഗോഡ് ഈസ് പ്രേസ്ഡ് ബിക്കോസ് സാൽവേഷൻ ഗ്ലോറി ആൻഡ് പവർ ബിലോങ് ടു ഹിം. രക്ഷയും മഹത്വവും ശക്തിയും ദൈവത്തിനുള്ളത്. Each of these three great attributes of God should awaken its own response in the heart of man. The moonam manusha hrudayangal aanundaganathu. Salvation of God should awaken the gratitude of man. Rasa devan thannukondu manushine hrudayathil nanni undaganathu. Glory of God should awaken the reverence of God. Devathinte mahathvam manushinte hrudayathil undaganavunu. The power of God is always exercised in love of God and should therefore awaken the trust of man, gratitude, reverence, trust. These are the constituent elements of real praise. ഇതൊക്കെയാണ് യഥാർത്ഥമായി ദൈവത്തെ സ്തുതിക്കാൻ മനുഷ്യ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. In the description of the total destruction, rejoice over her. This shout of rejoicing begins with the hallelujah. Hallelujah എന്നുള്ള ഒരു പദത്തോടെയാണ് എന്ന വാക്ക് പുതിയ നിയമത്തിലെ അധ്യായത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. Hallelujah is a very common word in religious vocabulary. But the only time it actually appears in scripture is on the four occasions in this chapter. Like Hosanna, it is one of the few Hebrew words which have established themselves in the ordinary religious language. Hallelujah means Halal, Yah, ഈ രണ്ട് വാക്കുകൾ ചേർന്ന് ഹാലലുയ ഇതിന്റെ അർത്ഥം യഹോവയ്ക്ക് സ്തുതി, യാഹിന് സ്തുതി. സങ്കീർത്തനത്തിൽ യഹോവയെ സ്തുതിപ്പേൻ എന്ന് ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. ഈ ഒറിജിനൽ നെയിം ഇവിടെ വേർഡ് ഇവിടെ മാത്രം ഹീബ്രൂ വേർഡ് ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. ഹോസന്ന എന്നുള്ള മറ്റൊരു വേർഡ് നമുക്ക് മറ്റിടത്ത് വേറൊരിടത്ത് കാണുന്നുണ്ട്. ഹല്ലേലൂയ ലിറ്ററലി മീൻസ് പ്രൈസ് ഗോഡ്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഹല്ലാൻ, ഹീബ്രൂ വേർഡ്, വിച്ച് മീൻസ് പ്രൈസ്, ആൻഡ് ജാ, വിച്ച് ഈസ് ദ നെയിം ഓഫ് ഗോഡ്. ഓൾദോ ഹല്ലേലൂയ അപ്പിയേഴ്സ് ഓൺലി ഹിയർ ഇൻ ദ ബൈബിൾ, ഇറ്റ് ഒക്കേഴ്സ് ഇറ്റ് ഈസ് ഇൻ എ ട്രാൻസ്ലേറ്റഡ് ഫ്രോം സ്പീക്കുലർ ബൈബിൾ. സങ്കീർത്തനത്തിൽ യഹോവയെ സ്തുതിപ്പീൻ ഒത്തിരി പ്രാവശ്യം കാണുന്നുണ്ട്. പക്ഷെ ഈ ഹീബ്രൂ വേർഡ് ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. വേർ ഹല്ലേലൂയ ഒക്കേഴ്സ് ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ്, ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ബൈ പ്രൈസ് ഗോഡ്. ബട്ട് ഹിയർ ഇൻ ദിസ് ചാപ്റ്റർ ദ ഒറിജിനൽ ഹീബ്രൂ ഫോം ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഗ്രീക്ക് ഈസ് റീട്രെയിൻഡ്. യഹുദ സിനഗോഗുകളിൽ ആരാധനയ്ക്ക് ധാരാളമായി ഉപയോഗിച്ചിരുന്ന ഈ വാക്ക് ക്രിസ്തീയ ആരാധന യോഹന്നാന്റെ കാലത്ത് പ്രബലായിരുന്നു എന്ന് അത് ഒന്നാം നൂറ്റാണ്ടിൽ സ്ഥാനം പിടിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവായിരിക്കാം ഈ ഭാഗം. അതേപടി തന്നെ ഇവിടെ ചേർത്തിരിക്കുന്നത് എന്നോർക്കാം. ഇറ്റ് ഇസ് പ്രോബബ്ലി കെയിം ടു ബി സോ വെൽ നോൺ ടു ഈവൻ ദ സിംപ്ലസ്റ്റ് മെമ്പർ ഓഫ് ദ ചർച്ച് ത്രൂ ഇറ്റ് സ്പെഷ്യൽ യൂസ് ആസ് എ റെസ്പോൺസ് ഓഫ് പ്രെയ്സ് ഇൻ ദ ഈസ്റ്റർ വർഷിപ്പ്. ഈസ്റ്റർ വർഷിപ്പിൽ ഈ ഒരു ദൈവ സ്തുതിയെ കുറിച്ച് വളരെയും അന്ന് കാലത്ത് പ്രബലായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇവിടെ കാണുന്നത് എന്ന് ചിന്തിക്കുന്നതിന് പ്രശ്നമില്ല. God is praised because he has exercised his just and true judgment in the great harlot. Judgment is inescapable consequence of sin. ദൈവത്തിന്റെ വിധി ന്യായവിധി എന്ന് പറയുന്നത് അത് ഇന്നെസ്കേപ്പബിൾ ആണ്. ജി.എസ് കെപ്ലർ കമന്റ്സ് ദാറ്റ് ദ മോറൽ ലോ ക്യാൻ നോ മോർ ബി ബ്രോക്കൺ ദാൻ ദ ലോ ഓഫ് ഗ്രാവിറ്റി. ഇറ്റ് ക്യാൻ ഓൺലി ബി ഇല്ലസ്ട്രേറ്റഡ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ റൈറ്റേഴ്സ് ഓഫ് ഗോഡ് ദ ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ് ആർ ട്രൂ ആൻഡ് ജസ്റ്റ്. ഗോഡ് എലോൺ ഈസ് പെർഫെക്റ്റ് ഇൻ ജഡ്ജ്മെന്റ് ഫോർ ത്രീ റീസൺസ്. ഫസ്റ്റ്, He alone can see the inmost thoughts and desires of any man. Manushya hrudayangale aayirikkunna nilayil thirichariyan devathinu kadi. Second, he alone has the purity which can judge without prejudice. Yadoru vidumattulla munvidhigalum illade manushyane kaanuvanayi thokkum. Third, he alone has the wisdom to find right judgment and the power to apply it. മനുഷ്യരിൽ യഥാർത്ഥമായി ന്യായം വിധിക്കാൻ ദൈവത്തിന് മാത്രം മനുഷ്യ മനസ്സുകൾക്ക് ആ ഒരു നിലയിൽ അത്രമാത്രം ഇറങ്ങി ചെല്ലുവാനായിട്ട് ഒക്കെയില്ല. അപ്പോൾ ദൈവത്തിന്റെ നീതി വിധി ന്യായവിധി എന്ന് പറയുന്നത് അത് നീതിയോടുകൂടെയാണ് എന്ന് വളരെ വ്യക്തമായിട്ടിവിടെ പറയുവാനായിട്ട് ഒക്കും. സത്യവും നീതിയുമായി ദൈവത്തിന്റെ വിധിയെ അനുസ്മരിച്ചാണ് ദൈവത്തെ മോശപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാ? ദൈവത്തിന്റെ വിധികൾ സത്യവും നീതിയുമാണ്. ഞാൻ പറഞ്ഞ മൂന്ന് റീസൺസ് ആണ് അതിന്റെ കാരണം. ഇവിടെ തന്നെ കാണുന്നുണ്ട്, മൃഗത്തോട് ജയിച്ചവരും അഞ്ചാം അധ്യായം മൂന്നാമത്തെ വാക്യം, യാഗപീഠത്തിന്റെ ശബ്ദവും പതിനാറാം വാഴും ഏഴാം വാക്യം. പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഏഴ് കാഹളത്തോടുകൂടി ശിക്ഷാവധിയുടെ സമയമായി എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ബാബിലോണിന്റെ പതനത്തോടുകൂടി ആ ശിക്ഷാവിധി ഇവിടെ തുടങ്ങിയിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. എന്തുകൊണ്ടാ ഇവിടെ വേശ്യാവൃത്തി കൊണ്ട് ലോകത്തെ വഷളാക്കി? ദ ഗ്രേറ്റ് ഹാർലറ്റ് ഈസ് ജഡ്ജ് ബിക്കോസ് ഷി കറപ്റ്റഡ് ദ വേൾഡ്. ദ വേൾഡ് ഓഫ് ഓൾ സിൻസ് ഈസ് ടു ടീച്ച് അതേഴ്സ് ടു സിൻ. മറ്റുള്ളവർ അതിലേക്ക് പ്രേരിപ്പിക്കുക എന്നുള്ള തെറ്റ് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. ദർ ഈസ് വൺ അതർ റീസൺ ഫോർ റിജോയ്സിങ്. The judgment of Rome is the guarantee that God never in the end abandons his own. അപ്പോൾ ദൈവത്തിന്റെ ഈ ഒരു വിധിയിൽ മനുഷ്യന് ദൈവം ഉറപ്പിച്ചു തരുന്ന ഒരു വാഗ്ദാനം കൂടിയാണ്. കാരണം ദൈവം തന്റെ ജനത്തെ കൈവിടുകയില്ല എന്നുള്ള വലിയ സന്ദേശം കൂടിയുണ്ട്. ദൈവജനത്തെ ദൈവം വഴിയാധാരമായി വിടുകയില്ല. അവരുടെ ജീവിതത്തിന് അവരുടെ വിഷമതകൾക്ക് അവരുടെ കണ്ണുനീരികൾക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ ലോകത്തെ വേശ്യാവൃത്തി കൊണ്ട് ലോകത്തെ വഷളാക്കി ദൈവത്തിന്റെ ദാസന്മാരെ കൊന്നു എന്നീ രണ്ട് കുറ്റങ്ങളാണ് ഈ ബാബിലോണിനെതിരായിട്ടുള്ളത്. അവൾ കൊന്നിട്ടുള്ള നിരപരാധികളുടെ രക്തത്തിന് പകരമായി റോമിന് ഉന്മൂലനാശം വരുത്തുകയാണ് ദൈവം ചെയ്തത്. ആവർത്തന പുസ്തകം 32:41-43. അപ്പൊ മോശയുടെ പാട്ടാണ് അവിടെ കാണുന്നത്. അവിടെ പറയുന്നു Deuteronomy 32:41-43. അപ്പൊ അവിടെ മോശയുടെ പാട്ടിൽ പറയുന്നുണ്ട്, ദാസന്മാരുടെ രക്തത്തിന് പകരമായി യഹോവ ശത്രുക്കളോട് പ്രതികാരം ചെയ്യും. തന്റെ ദാസന്മാരുടെ രക്തത്തിന് പകരമായി യഹോവ ശത്രുക്കളോട് പ്രതികാരം ചെയ്യും. അപ്പം ദൈവം തന്റെ ജനത്തോടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഓർപ്പിക്കുകയാണ് ഈ ഭാഗത്ത്. അതിന്റെ അതാണ് ആ ന്യായവിധിയിലൂടെ നമുക്ക് തെളിഞ്ഞു വരുന്ന ആശയം. 3 മുതൽ 5 വരെയുള്ള ഭാഗത്ത് ആൻഡ് എ സെക്കൻഡ് ടൈം ദേ സെഡ് ഹല്ലേലൂയ ഫോർ ദ സ്മോക്ക് ഫ്രം ഹർ റൈസസ് ഫോർ എവർ ആൻഡ് എവർ ആൻഡ് ദ 24 എൽഡേഴ്സ് ആൻഡ് ദ 4 ലിവിംഗ് ക്രീച്ചേഴ്സ് ഫെൽ ഡൗൺ ആൻഡ് വർഷിപ്പ് ഗോഡ് ഹു ഈസ് സീറ്റഡ് അപ്പോൺ ദ ത്രോൺ. ആമേൻ ദേ സെഡ് ഹല്ലേലൂയ ആൻഡ് എ വോയിസ് കെയിം ഫോർത്ത് ഫ്രം ദ ത്രോൺ പ്രെയ്സ് അവർ ഗോഡ്. It is said, all you his servants who you who fear him shall small and great. Veendum hallelujah paadunnathayittaanu avade parayunnathu. The angelic host sings second hallelujah. Their praise is that smoke of Babylon rises forever and ever. That is say, never again will she rise from ruins. The actual picture comes from the Isaiah chapter 34:9-10. ഏദോമിനെ കുറിച്ചുള്ള പറയുക, അവിടെ യഹോവയുടെ ശത്രുക്കളുടെ നാടുകളിൽ രാവകൾ തീകത്തും പുകയുറങ്ങും, അതിന്റെ പുക സദാകാലം പൊങ്ങിക്കൊണ്ടിരിക്കും. 34 ഐസയാ പ്രവാചകന്റെ പുസ്തകം 34:8-10 വരെയുള്ള ഭാഗം. ആ വാക്കുകൾ തന്നെയാണ് പഴയ നിയമത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ കടമെടുത്തുകൊണ്ടാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. ദ ഏഞ്ചലി ഹോസ്റ്റിംഗ് സെക്കൻഡ് ഹല്ലേലൂയ ദ പ്രൈസ് ഈസ് ദ സ്മോക്ക് ബാബിലോൺ റൈസസ് ഫോർ എവർ. സ്വർഗീയ ഗണങ്ങളെല്ലാം സ്തുതിക്കുന്നു. ദർ ഫോളോ പ്രൈസ് ഫ്രം ദ 24 എൽഡേഴ്സ് and the 4 living creatures. The 24 elders were prominent in the early visions. സ്വർഗത്തിലെ മാലാഖമാരും 24 മൂപ്പന്മാരും വിശുദ്ധന്മാരും എല്ലാം അടങ്ങിയ വലിയ സംഘത്തിന്റെ സ്തുതിവചനമാണ് ഇവിടെ എഴുത്തുകാരൻ കേൾക്കുന്നത്. സ്വർഗീയ ആരാധനയെ പറ്റിയുള്ള രംഗങ്ങൾ യോഹന്നാൻ വിവരിക്കുമ്പോൾ 4 ജീവികളും മൂപ്പന്മാരും ദൈവത്തെ വീണ് നമസ്കരിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. We saw that 24 elders represent the 12 patriarchs and 12 apostles and therefore stand for the totality of the church. നമ്മൾ നേരത്തെ പല സമയം ഓർമ്മിപ്പിച്ചതാണ്, the 24 living creatures respectively lion, ox, man and eagle stand for 2 things. All that is bravest, strongest, wisest and swiftest in the nature and for the Kerubim. Revelation, ഇവരെ പറ്റിയുള്ള അവസാനത്തെ പരാമർശമാണ്. നേരത്തെ പല സന്ദർഭങ്ങളിൽ നമ്മളിത് കണ്ടു. ഇത് അവസാനമായിട്ട് അവരെ കുറിച്ച് പറയുന്നതാണ്. ഇവർ ദൈവത്തെ വീണ് നമസ്കരിക്കുന്നു. Totality of the universe. അപ്പോൾ അവരെ മൊത്തമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. Hence a song of praise from the 24 elders and 4 living creatures, a theme for the whole of the church and whole of nature. The voice that comes from the throne is most likely to be understood as the voice of the Kerubim. Praise our God, says the voice. All who you his servants who fear him, once again John finds the model in the words Psalms 135:1 and 135:50. എവോട് സകലദാസന്മാരുമായുള്ളവരെ എന്നുള്ള വാക്കാണ്. നമ്മുടെ ദൈവത്തിന്റെ സകലദാസന്മാരും ഭക്തന്മാരും ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുക. സഭയെ മുഴുവനായി ഇവിടെ ആഹ്വാനം ചെയ്യുന്ന ശബ്ദമാണ് സിംഹാസനത്തിൽ നിന്നുണ്ടാവുന്നത്. സിംഹാസനത്തെ ചുറ്റി നിൽക്കുന്ന കെരൂബുകളുടെ ശബ്ദമായിരിക്കണം ഇത്. യഹോവയുടെ യഹോവ ഭക്തന്മാരായ ചെറിയവരും വലിയവരുമായവരെ. Two sets of people are called on to praise God. First, they are servants. The revelation, two kinds of people are specially for servants. one the servant, and one the prophet, Revelation 10:7 and Revelation 11:8, Revelation 26 and Matthew. രണ്ട് കൂട്ടം ആളുകളെയാണ് സെർവൻസ് എന്ന് പറയുന്നത്, പ്രോഫറ്റ് ആൻഡ് മാത്തിയസ്. ഇത് രണ്ടും ഇവിടെ പറയുന്നുണ്ട്. ദെൻ ദ സെക്കൻഡ്, ദെർ ഈസ് സ്മോൾ ആൻഡ് ഗ്രേറ്റ്, ചെറിയവരും വലിയവരുമായുള്ളവരെ. അപ്പം ഇറ്റ് ബി സെറ്റ് പറയുന്നത്, ദിസ് ഇസ് കോംപ്രഹെൻസീവ് ഫ്രേസ് എംബ്രേസസ് ക്രിസ്ത്യൻസ് ഓഫ് ഓൾ ഇന്റലക്ച്വൽ കപ്പാസിറ്റീസ് ആൻഡ് സോഷ്യൽ ഗ്രേറ്റ്സ് and all stages of progress in the life of Christ. ബുദ്ധിയുള്ളവരും ബുദ്ധിഹീനരും പണക്കാരും എല്ലാവരും. ഇറ്റ്സ് എ യൂണിവേഴ്സൽ സമൺസ് ഓഫ് പ്രേസ് ഗോഡ് ഫോർ ഹിസ് മൈറ്റി ആക്ട്സ്. അപ്പോൾ ഇത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രേസ് എന്നുള്ള നിലയിലാണ് ഇതിനെ ഇവിടെ പ്രകീർത്തിക്കുന്നത്. സ്വർഗത്തിലെ സ്തുതിഗീതങ്ങളുടെ തുടർച്ചയായിട്ടുള്ളതാണ് പിന്നെയും കാണുന്നത്. 6:8 And I heard a voice which sounded like the voice of vast multitude, and like the sound of many waters, and like the sound of mighty crashes of thunder. Hallelujah, they said, because the Lord our God, the Almighty, has entered into his kingdom. Let us rejoice and let us exalt. And let us give him the glory, for the marriage of Lamb has come. And his bride has prepared herself, and it has been granted to her to clothe herself with fine linen, shining and pure. For the fine linen is the righteous deeds of God's dedicated people. ഇവിടെ സ്തുതിഗീതങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ഈ ഭാഗത്ത് കുഞ്ഞാടിന്റെ കല്യാണ സമയം ആയിരിക്കുന്നതിനാൽ ഭൂവാസികൾ സന്തോഷിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ പാട്ട് കല്യാണത്തിന്റെ സമയമായി എന്നുള്ളതിനെ കുറിച്ചുള്ള, കല്യാണ സമയമായിരിക്കുന്നതിനാലുള്ള പാട്ട്. ഇവിടെ പറയുന്നു, ഹാലലുയ്യ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. ഇവിടെ പാട്ട് ആ രീതിയില്ല. ദ ഷൗട്ട് ഓഫ് വാസ്റ്റ് മൾട്ടിറ്റ്യൂഡ് ഇൻ ഹെവൻ, വി ഹാവ് ഓൾറെഡി കം അപ്പോൺ ടു വാസ്റ്റ് മൾട്ടിറ്റ്യൂഡ്സ് ഇൻ ഹെവൻ. രണ്ട് പാട്ടുകളെ കുറിച്ച് നമ്മൾ റെവലേഷൻ 7:9 അവിടെ മാർട്ടിയേഴ്സിന്റെ ഷൗട്ടാണ്, ഓരോ പാട്ടാണ് കേൾക്കുന്നത്. ആൻഡ് ദെൻ ഏഞ്ചൽസ്, റെവലേഷൻ 5:11. ഹിയർ ഈസ് ദ മോസ്റ്റ് ലൈക്ലി ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഏഞ്ചൽസ്. അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് ഒക്കുന്നത്. ഹാലേലുയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. യുഗാന്ത്യത്തിൽ തിന്മയെ പൂർണ്ണമായി നശിപ്പിച്ച് ദൃശ്യമായ വിധത്തിൽ ദൈവത്തിന്റെ രാജ്യത്വം ലോകത്തിൽ സ്ഥാപിക്കുമെന്ന് യഹൂദ ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്നു. ഡൊമിഷ്യൻ ചക്രവർത്തി കർത്താവും ദൈവമേ എന്നുള്ള നാമധേയം സ്വയം ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ സ്വർഗസ്ഥനായ ദൈവത്തെ പറ്റി നമ്മുടെ ദൈവമായ കർത്താവ് എന്ന പരാമർശം അർത്ഥവത്താണ്. ദൈവമായ കർത്താവ് എന്നുള്ള പരാമർശം പുതിയ നിയമത്തിൽ 10 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 9 ഈ റെവലേഷനിലാണ് എന്നുള്ളതും കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ദ ഫൈനൽ ഷൗട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ മോസ്റ്റ് ഓഫ് ദ ഹോസ്റ്റ് ഓഫ് റെഡീംഡ്, വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ്. ജോൺ ഗോസ് ഔട്ട് ഹിസ് വേ ടു ഹീപ് of similes to describe its sound, like the din of a vast concourse and roar of cataracts and roll of thunder. Nam sandoshicha ullasicha mahatva kodukka ennu swargathile veliya janakootam vilichu parayunu. Once again John finds his inspiration in the words from the scripture. In his mind are two things. First, he is remembering Psalms 97:1. Yehova vaazhunnu bhoomi koosi chaanannikkatte bahudeevugalum santoshikkatte. Avade rendu vaakkukal orumichu upayogikkunnu. Lord reigns, let the earth rejoice. Second, he says, let us rejoice and exult. This is one other place in New Testament where two words, One Agalion and Therion. Greek le Therion and Agalion come together. ഇത് നമ്മൾ മറ്റൊരിടത്ത് കാണുന്നുണ്ട്. അശ്വസൗഭാഗ്യങ്ങളിൽ അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പിക്കും. പിടിപ്പിക്കുന്നവരെ കുറിച്ച് പറയുന്നതാ, വീടേൽക്കുന്നവരെ കുറിച്ച് പറയുന്നതാ, കഷ്ടപ്പെടുന്നവര്, പ്രയാസപ്പെടുന്നവര്, വേദനയിലിരിക്കും, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പിക്കും. ഇറ്റ് ഈസ് ആസ് മൾട്ടിറ്റ്യൂഡ് ഓഫ് റിഡീംഡ് സെൻഡ് their shout of praise, because the promise of Christ of his persecuted ones have come abundantly true. മുലപാടിൽ വലിയ പ്രതിഫലത്തെ കുഞ്ഞാടും സഭയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് വിവാഹത്തിന്റെ സന്തോഷത്തിലുള്ള പങ്കാളിത്തമായിട്ടാണ് ഇതിനെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. വിവാഹ വിരുന്നിൽ പങ്കെടുക്കുന്ന ഒരു സന്തോഷത്തെ പറ്റി വിശദമാക്കിക്കൊണ്ടാണ് റവലേഷൻ സമാപിക്കുന്നത് തന്നെ. ദൈവവും തന്റെ ജനവും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുവാൻ വിവാഹത്തിന്റെ പ്രതീകം, അത് പഴയ നിയമത്തിൽ ഉടനീള അത് ഉപയോഗിക്കുന്നുണ്ട്. മാരേജ് ഓഫ് ദ ലാം ടു ഹിസ് ബ്രൈഡ്, ദാറ്റ് പിക്ചർ സ്റ്റാൻഡ് ഫോർ ദ ഫൈനൽ യൂണിയൻ ഓഫ് യൂണിയൻ ബിറ്റ്വീൻ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ചർച്ച്. വിവാഹം എന്നുള്ളത് യൂണിയൻ, അതിന്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരുമിക്കലിനെ ഓർമ്മിപ്പിക്കാനാണ്. ആർ എച്ച് ചാൾസ് ഫൈനലി സേസ് ദ മാരേജ് സിംബലിസം ഡിനോട്സ് ദ ഇന്റിമേറ്റ് ആൻഡ് ഇൻഡിസൊല്യൂബിൾ കമ്മ്യൂണിയൻ ഓഫ് ക്രൈസ്റ്റ് വിത്ത് എ കമ്മ്യൂണിറ്റി വിച്ച് ഹി വാസ് പർച്ചേസ്ഡ് വിത്ത് ഹിസ് ഓൺ ബ്ലഡ്. ദ കമ്മ്യൂണിയൻ വിച്ച് ഈസ് ഫസ്റ്റ് reached its fullness by the host of the martyrs. അപ്പൊ അതിന്റെ കൾമിനേഷനെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുവാനാണ്. ഹല്ലേലൂയ, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് രാജ്യമേറ്റിരിക്കുന്നു. അപ്പൊ അതിന്റെ വിവാഹത്തിന്റെ പൂർണ്ണതയെ ഓർപ്പിക്കുവാനായിട്ടാണ് ഇവിടെ അത് പറയുന്നത്. ദൈവവും ദൈവജനവും തമ്മിലുള്ള ബന്ധത്തെ സ്വീകരിക്കുവാൻ വിവാഹത്തിന്റെ പ്രതീകം പലയിടത്ത് ഉപയോഗിക്കുന്നുണ്ട്. The thought of the relationship between God and people as a marriage goes far back into the Old Testament. Again and again, the prophet thought of Israel as the chosen bride of God. I will betroth you to me forever. Hosea said to say, I will betroth you to me in righteousness. Hosea 18:2-19 ഭാഗം. And your maker is your husband, the Lord of hosts is his name. Isaiah 54:5. ജർമ്മയാട് പുസ്തകത്തിലും ഇതിനെ ആശയം കാണുന്നുണ്ട്. ദ മാരേജ് സിംബലിസം റൺസ് ഓൾ ത്രൂ ദ ഗോസ്പൽ. കുഞ്ഞാടിന്റെ മാരേജ്, വി റീഡ് ദ മാരേജ് ഫീസ്റ്റ് സെയിന്റ് മാത്യു chapter 22, ദ ബ്രൈറ്റ് ചേംബർ ആൻഡ് ദ വെഡിങ് ഗാർമെന്റ് ആൻഡ് ദ സൺസ് ഓഫ് ദ ബ്രൈറ്റ് ചേംബർ Mark 2. ഇതൊക്കെ ഇവിടെ ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് സെന്റ് പോൾ സ്പീക്സ് ഓഫ് ഹിംസെൽഫ് ദ ബെട്രോത്തിങ് ഓഫ് ദ ചർച്ച് ലൈക്ക് എ പ്യുവർ വെർജിൻ ഓഫ് ക്രൈസ്റ്റ്. 2 Corinthians 11:2. And for him, the relationship of Christ to his church is a great model of the relationship of husband and wife. നമ്മുടെ വിവാഹ കൂദാശയുടെ വായനയിൽ നമ്മളത് വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാകും. ആ ഒരു ഭാഗമാണ് തീർച്ചയായും ലേഖനം 5-ാം അധ്യായമാണ് വിവാഹ കൂദാശയിൽ നമ്മൾ ബൈബിൾ വായിക്കുന്ന, സ്ലീഹ വായിക്കുന്ന ഭാഗം. അപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയോടുള്ള തന്റെ സ്നേഹവും കരുതലും ഒരു വശത്തും, സഭയിൽ നിന്ന് ക്രിസ്തു പ്രതീക്ഷിക്കുന്ന സ്നേഹവും വിശ്വസ്തതയും വിധേയത്വവും അത് മറുവശത്തും, അത് രണ്ടും പൂർണ്ണമായി പ്രതിഫലിക്കുന്ന ഒരു പ്രതീകമാണ് വിവാഹത്തിന്റെ. അപ്പം വിവാഹത്തിന്റെ ആ ഒരു ഇത് പറയുന്നത് അൾട്ടിമേറ്റ് യൂണിയൻ ആണ്. അപ്പം സഭയിൽ നിന്ന് ക്രിസ്തു പ്രതീക്ഷിക്കുന്നത് സ്നേഹവും വിശ്വസ്തതയുമാണ്. ദൈവം സ്നേഹവും കരുതലും നമുക്ക് തരും. ആ കരുതലിനോടുള്ള മനുഷ്യന്റെ പ്രതികരണമാണ് നമ്മുടെ വിശ്വസ്തതയും സ്നേഹവും വിധേയത്വവും. അത് അതനുസരിച്ച് ജീവിപ്പാൻ നമുക്ക് കഴിയണം. This may seem to a strange metaphor. നമുക്കിത് ഇച്ചിരി സ്ട്രേഞ്ച് ആയിട്ട് തോന്നാം, but it conserves certain great truths. One, and the relationship between Christ and four things which must also be in the relationship between Christian and Christ. One, there is a love. വിവാഹത്തിൽ സ്നേഹമുണ്ട്. Loveless marriage is contradiction in terms itself. Second, there is intimate communion. So intimate that man and wife become one flesh. അപ്പോൾ ആ ഒരു ഇന്റിമസി വരുമ്പോഴാ പുരുഷനും സ്ത്രീയും ഒന്നാകുന്നു. ദ റിലേഷൻഷിപ്പ് ഓഫ് ദ ക്രിസ്ത്യൻ ആൻഡ് ക്രൈസ്റ്റ് മസ്റ്റ് ബി ദ ക്ലോസസ്റ്റ് ഇൻ ഓൾ ലൈഫ്. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് ദർ ഇസ് ജോയ്. ദർ ഇസ് നത്തിങ് ലൈക്ക് ജോയ് ഓഫ് ലവിങ് ആൻഡ് ബീങ് ലവ്. അപ്പം സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുമ്പോഴുള്ള ആ സ്നേഹത്തിന്റെ ആ സന്തോഷത്തിന്റെ പാരമ്പര്യത. ഇഫ് ക്രിസ്ത്യാനിറ്റി does not bring joy, it does not bring anything. Appo oru alma asathyosthirumene parayunnathu oru harshonmagam adu jeevithathil kittunnillengil oru christian life poornamalla. Nalamathu there is a fidelity. No marriage can last without fidelity, and Christian must be faithful to Jesus Christ as Jesus Christ is to him. അപ്പോൾ അതിനുള്ള വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്, അത് വളരെ പ്രധാനമാണ്. അതാണ് ഈ ഭാഗത്ത് വിവാഹത്തിന്റെ വിശ്വാസത്തിലൂടെ നമ്മൾ കാണുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, വേദപുസ്തക കാലത്ത് വിവാഹത്തിന് വിവാഹ നിശ്ചയം, വിവാഹം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. നമുക്കും ഉണ്ട്, പക്ഷേ നമ്മൾ വളരെ ചിലപ്പോൾ ഇന്ന് വിവാഹ നിശ്ചയം നടത്തി നാളെ കല്യാണം നടത്തുന്ന രീതികളും ഉണ്ട്. പക്ഷേ പഴയ നിയമകാലത്ത് അന്നത്തെ കാലത്ത് ഒരു നീണ്ട സമയമുണ്ട്. വിവാഹ നിശ്ചയത്തിന് ശേഷം സ്ത്രീ പുരുഷന്മാർ കുറെ കാലം അവരുടെ വീടുകളിൽ താമസിച്ചിരുന്നു. പക്ഷെ എന്നാൽ പോലും അവരെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ദൈവമാതാവിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ഒത്തിരി അനന്തരമാണ് ഗർഭവതി ആകുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പം അങ്ങനെ ഒരു വർഷക്കാലമെങ്കിലും നീണ്ട ഒരു സമയമുണ്ട്. ഈ സമയത്തും അവർ ഭാര്യാഭർത്താക്കന്മാരായിട്ടാണ് സമൂഹം കണക്കാക്കിയിരുന്നത്. അപ്പൊ വധുവിന്റെ വീട്ടിലേക്ക് വരനും സംഘവും ആഘോഷമായിട്ട് ചെല്ലും. വധുവിനെയും വിരുന്നുകാരെയും കൂട്ടി തിരിച്ചെത്തി വരന്റെ വീട്ടിൽ വരുന്ന വിരുന്ന് നടത്തുന്നതോടെയാണ് വിവാഹം പൂർത്തിയാകുന്നത്. അപ്പോൾ ആഘോഷമായി ഈ മണവാട്ടിയെ വരന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇതേ രീതിയിൽ വിശ്വാസത്തിൽ ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന സഭ സ്വർഗീയ മണവാളൻ നിത്യമായി വിരുന്നിനായി തന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ലോകാവസാനത്തിൽ വീണ്ടും വരുന്നതിന് ക്ഷമയോടും ജാഗരണത്തോടും സ്നേഹത്തോടും കൂടി കാത്തിരിക്കുകയാണ്. ഒരിക്കൽ മുൾമുടിയേറ്റവൻ അവൻ മുൾക്കിരീടം ധാരിയായിട്ട് നമ്മൾ സ്വീകരിപ്പാനായിട്ട് വരും. മുൾക്കിരീടം ചൂടിയവൻ വിജയകിരീടം ചൂടി മനുഷ്യനെ സ്വീകരിക്കാനായിട്ട് വരും. ഈ ഒരു പ്രത്യാശയാണ് ക്രിസ്ത്യാനിറ്റിയുടെ സത്ത എന്ന് പറയുന്നത്. ഒരിക്കൽ വേദനയേറ്റവൻ നമ്മളെ ചേർക്കുവാനായിട്ട് വരും. ഈ ഒരു ഒരു പ്രത്യാശ ക്രിസ്ത്യൻ ജീവിതത്തിലുണ്ട്. അപ്പോൾ വധു മണവാട്ടിയെ തന്റെ ഭവനത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാനായി മണവാളൻ വരുന്ന ആ ഒരു ചിത്രമാണ് ഈ രണ്ടാം വരവിനെ കുറിച്ച് സഭ വീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം, ദിസ് പാസേജ് കോൾസ് ഗോഡ് ബൈ എ സർട്ടൻ നെയിം ആൻഡ് സേസ് ദാറ്റ് ഹി വാസ് എൻ്റേർഡ് ഇൻ ടു ഹിസ് കിങ്ഡം. ഇറ്റ് കോൾസ് ഗോഡ് ഓൾമൈറ്റി. ഓൾമൈറ്റി സർവശക്തൻ എന്നുള്ളത് ബൈബിളിൽ പൊതുവെ കാണുന്നതാണ്. നമുക്ക് ക്രിസ്തുവിന് വേണ്ടി പറയുന്നതാണ്. അപ്പൊ അന്ന് രാജാക്കന്മാർ ഇത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. വേർഡ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് പന്റക്രേറ്റർ. Pandocrator എന്ന് പറയുന്നത്. ലിറ്ററലി വൺ ഹു കൺട്രോൾസ് ഓൾ തിങ്സ്. ആ ഓൾമൈറ്റി എന്നുള്ളതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം അവിടെ വരുന്നത് വൺ ഹു കൺട്രോൾസ് ഓൾ തിങ്സ്. ദൈവത്തിന് മാത്രമേ ഈ ലോകത്തിന്റെ എല്ലാത്തിനെയും നിയന്ത്രിക്കുവാനായിട്ട്, കാറ്റിനെയും കടലിനെയും മനുഷ്യനെയും മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവിടെയാണ് ഈ പെന്തക്രേറ്റർ എന്നുള്ള വാക്ക് അർത്ഥകൂട്ടമായിട്ട് വരുന്നത്. ദ സിഗ്നിഫിക്കന്റ് തിങ് അബൌട്ട് ദിസ് ഗ്രേറ്റ് വേർഡ് ഇസ് ദാറ്റ് ഇറ്റ് ഒക്കേഴ്സ് 10 times ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. വൺ ഈസ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് കൊട്ടേഷൻ 2 Corinthians 6:18. അതർ 9 times are in Revelation. Revelation 1:8, 4:8, 11:17, 15:3, 16:7. In other words, this is the characteristic title of God in the Revelation. The Almighty, എന്നുള്ള God the Almighty എന്നുള്ളത് the characteristic title of God in the Revelation എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. There are never a time in the history in which such forces are drawn up against the church as when the Revelation was read. There was never a time when Christian was called upon to undergo such suffering and to accept so continually the persecuted cruel death. And yet, in such time, John calls God and a creator. Namkarayam, Yohanan, the age of the Samayata, വലിയ പീഡനങ്ങളിലും പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും കൂടെ സഭ പോവുകയാണ്. എന്നിട്ടും ആ സമയത്തും യോഹന്നാൻ വിളിക്കുന്നത് പെന്തക്രേറ്റർ, ക്രിസ്തുവിനെ ആ ഒരു നിലയിലാണ് സംബോധന ചെയ്യുന്നത്. ഓൾമൈറ്റി അവിടെ ആ വേദനയുടെ നടുവിലും ഇതിന്റെ അപ്പുറത്ത് നമ്മളെ നിയന്ത്രിക്കുന്ന കൺട്രോൾ ചെയ്യുന്ന എല്ലാത്തിനെയും അതാതിന്റെ നിയന്ത്രണത്തിൽ ഇരിക്കുന്ന ദൈവത്തെ യോഹന്നാൻ കണ്ടു. അവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള പ്രത്യേകത. ഹിയർ ഈസ് ദ ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ്. ദ ഹോൾ പോയിന്റ് ഓഫ് ദിസ് മെസ്സേജ് പാസേജ് ഈസ് ദാറ്റ് ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ് ആർ വിൻഡിക്കേറ്റഡ്. അപ്പം ഫെയ്ത്തും കോൺഫിഡൻസും അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഓർക്കണം. ദ ചർച്ച്, ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, ഈസ് ക്ലോത്ത്ഡ് ഇൻ fine linen, pure and shining. ഇവിടെ മണവാട്ടി ശുഭ്രവും ശുദ്ധവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. The bride of Christ is clothed fine linen and pure and shining. This is a contrast with the scarlet and the gold of the great harlot. The white linen represents the good deeds of God's dedicated people. That is to say, it is character which forms the robe which arrays the bride of Christ. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. മണവാട്ടിയുടെ വേഷം ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രമാണെങ്കിൽ വേശിയുടേത് ധൂമ്രവർണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രമാണ്. ഇതിലെ നീതി പ്രവർത്തികളാകുന്നു. വിശേഷ വസ്ത്രം അണിയാത്ത ഒരുവനും കല്യാണ വിരുന്നിൽ സ്ഥാനമില്ല. സെന്റ് മാത്യു ചാപ്റ്റർ 22 നമുക്ക് ആ ഒരു ഉപമ അറിയാവുന്ന വിരുന്നിൽ ക്ഷണിച്ചു, പക്ഷെ വിവാഹ വസ്ത്രമില്ലാത്ത ഒരുവൻ അവിടെ വന്നു. അപ്പൊ അവനോട് പറഞ്ഞു, നീ സ്നേഹിത, കല്യാണ വസ്ത്രമില്ലാതെ നീ എങ്ങനെ അകത്തു വന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ കാണുന്നുണ്ട്. അപ്പൊ അവനെ പുറത്ത് എന്ത് കാര്യത്തിലേക്ക് തള്ളിക്കളയുന്നു. കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ വസ്ത്രം അലക്കിയവർ കുഞ്ഞാടിന്റെ സദ്യക്ക് വിളിക്കപ്പെടും, ക്ഷണിക്കപ്പെടും. അപ്പോൾ നമ്മുടെ നീതി പ്രവർത്തികളാകുന്ന അനുഭവങ്ങൾ കൊണ്ട് നമ്മുടെ വസ്ത്രത്തെ നിർമ്മലമാക്കുവാൻ, നമ്മുടെ വസ്ത്രത്തെ വിശുദ്ധമാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ വിളി നമുക്കുണ്ട് എന്നുള്ളത് ദൈവസന്നിധിയിൽ ഓർക്കണം. 9:10 ഇവിടെ പറയുന്നു, അവളോട് കൂടെ വേശ്യ കുഞ്ഞാടിന്റെ സദ്യ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവാനും സത്യവചനം എന്ന് പറഞ്ഞു. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അരുത്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹപുരുഷനത്രേ. ദൈവത്തെ നമസ്കരിക്ക, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ. വളരെ പ്രത്യേകതയുള്ള ഒരു ഭാഗമാണ്. Right, blessed are those who are invited to the feast of marriage. ഇവിടെ കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതാൻ മാലാഖ ആവശ്യപ്പെട്ടു. ഇവിടെ സംസാരിക്കുന്നത് 17 അധ്യായത്തിൽ പ്രതീകങ്ങളുടെ അർത്ഥം വിശദീകരിക്കുന്ന മാലാഖ തന്നെ ആകണം. വെളിപാട് പുസ്തകത്തിൽ 7 ഭാഗ്യവാന്മാരുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇത് 4-ാമത്തെ ഭാഗ്യ വർണ്ണനയാണ്, അതിന്റെ പ്രസ്താവനയാണ്. ഇവിടെ കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവരുടെ സൗഭാഗ്യ അവസ്ഥയെക്കുറിച്ച് എഴുതുവാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഈ കല്യാണ സദ്യയെ പറ്റി പുളിവാടിൽ തുറന്നുള്ള ഭാവത്തൊന്നും പറയുന്നില്ല. എന്നാൽ ഈ ഉപമ ഭാവനയിൽ ഉയർത്തുന്ന സന്തോഷാവസ്ഥയെ പറ്റി മറ്റ് പ്രതീകങ്ങളുടെ അവസാനത്തെ രണ്ട് മറ്റ് പ്രതീകങ്ങളിലൂടെ മറ്റ് രണ്ട് ഭാഗങ്ങളിലും പറയുന്നുണ്ട്. സിയോണിൽ വെച്ച് മിസ്സിഹായുടെ വരവിൽ നടക്കുവാനുള്ള വിരുന്നിനെ കുറിച്ച് എസിയാ പ്രവാചകന്റെ പുസ്തകം പറയുന്നുണ്ട്. അവിടെ വലിയ വിരുന്നിനെ കുറിച്ച് അവിടെ പറയുന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 25:26, ഏശയ്യാ സ്പീക്സ് ഓഫ് ഗോഡ് പ്രിപ്പയറിംഗ് ഫോർ ദ ഫീസ്റ്റ് ഓഫ് ഫാസ്റ്റിംഗ്, എ ഫീസ്റ്റ് ഓഫ് വൈൻ ഓൺ ദ ലീസ് ആൻഡ് ഫാസ്റ്റിംഗ് ഫുൾ ഓഫ് മാരു വൈൻ ഓൺ ദ ലസ് വിൽ സഫൈ. ദ ജൂസ് ഹാഡ് ഐഡിയ ദാറ്റ് വെൻ മെസ്സായ കെയിം ഗോഡ്സ് പീപ്പിൾ വുഡ് as it would be entertained by God with great messianic banquet. Kartavum parayunnunde, of many coming from the east and west and sitting down in the patriarchs in the kingdom of heaven. St. Matthew chapter 8. The word used for sitting down is the word for reclining at a meal. Avada sitting down ennulla ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിക്ലൈനിങ് അറ്റ് എ മീൽ ഉള്ളതാണ്. ദ പിക്ചർ ഈസ് ഓൾ മെൻ സിറ്റിംഗ് ഡൗൺ അറ്റ് ദ മെസ്സിയാനിക് ഫീസ്റ്റ് ഓഫ് ഗോഡ്. ജീസസ് അറ്റ് ദ ലാസ്റ്റ് സപ്പർ സെഡ് ദാറ്റ് ഹീ വുഡ് നോട്ട് അഗൈൻ ഡ്രിങ്ക് ഓഫ് ദ കപ്പ് അണ്ടിൽ ഹീ ഡ്രാങ്ക് ഇറ്റ് ഇൻ ദ ഫാദേഴ്സ് കിങ്ഡം. സെന്റ് മാത്യു ചാപ്റ്റർ 6:26-29. മത്തായിയുടെ സുവിശേഷം 26:29 ഇവിടെ പറയുന്നുണ്ട്, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ ഇനി കുടിക്കുകയില്ല എന്ന് കർത്താവിന്റെ ലാസ്റ്റ് സമയത്ത് കർത്താവ് പറയുന്ന ഒരു ഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത്. കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്. ഈ ഒരു ഇതിന്റെ അർത്ഥമാണ് നമ്മുടെ കാണുന്നത്. ജീസസ് കമ്മിങ് സ്പീക്സ് ഓഫ് മെനി കമ്മിങ് ഫ്രം ദ ഈസ്റ്റ് ആൻഡ് വേഴ്സ് സിറ്റിംഗ് ഡൗൺ ഇൻ ദ കിങ്ഡം ഓഫ് ഹെവൻ. ഈ വാഗ്ദാനത്തെ പറ്റി മനസ്സിലാക്കിയിരുന്ന വിശ്വാസികൾ കുഞ്ഞാടിന്റെയും മണവാട്ടിയായ സഫിയുടെയും വിവാഹവിരുന്നുകൂടിയായ സ്വർഗരാജ്യത്തിലെ വിരുന്നിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വിരുന്നിന്റെ സമയമായിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് ഉണ്ടാകുന്നത്. 7-9 വാക്യങ്ങളിൽ മണവാട്ടിയും വിരുന്നിന് ക്ഷണിക്കപ്പെട്ട അതിഥിയും ഒരാൾ തന്നെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ടൊക്കും. But this passage confronts us something which became very great importance in the worship of God. It is കാൽക്കൽ വീണു എന്നുള്ളത് ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയ ദൂതൻ ദൈവമാണെന്ന് വിചാരിച്ചിട്ടാകാം യോഹന്നാൻ അവിടെ കാൽക്കൽ വീഴുന്നു. ഇറ്റ് വാസ് ജോൺസ് ഇൻസ്റ്റിങ്ക്ട് ടു വർഷിപ്പ് ദ ഏഞ്ചലിക് മെസഞ്ചർ, ബട്ട് ദ ഏഞ്ചൽ ഫോർബിഡ്സ് ഹിം ടു ഡു ദാറ്റ് ബിക്കോസ് ദ ഏഞ്ചൽ വാസ് നോ മോർ ദാൻ മെൻസ് ഫെലോ സെർവന്റ്. വർഷിപ്പ് ഈസ് ഫോർ ഗോഡ് അലോൺ. ജോൺ വാസ് ഫോർബിഡിംഗ് ഏഞ്ചൽ ടു വർഷിപ്പ്. എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്നോട് പറയുന്നുണ്ട് മാലാഖ വിലക്കിക്കൊണ്ട്. എന്നാൽ മാലാഖ അത് വിലക്കിക്കൊണ്ട് നിനക്കും നിന്റെ സഹോദരന്മാർക്കും സഹപ്രത്തിനത്രേ. ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറയുന്നു. ഇതേ സംഭവം വാക്കുകളും 22:8-9 പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഏഷ്യാ മൈനറിലെ സഭയിൽ മലാഹമാരെ ആരാധിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിനെ വിലക്കുവാനാണ് യോഹന്നാൻ ഈ സംഭവം വളരെ ഡെലിബറേറ്റ് ആയിട്ട് ആവർത്തിച്ച് 22 സൂചിപ്പിക്കുന്നത്. പഴയ നിയമകാലത്ത് നമുക്കറിയാം മനോഹ അവിടെയൊക്കെ പലരും കാണുമ്പോൾ ഏഞ്ചൽസിനെ ആരാധിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇൻ സർട്ടൻ സർക്കിൾസ് ഓഫ് ജുഡൈസം ഏഞ്ചൽസ് ഹാഡ് എ വെരി ലാർജ് പ്ലേസ്. റാഫേൽ ടെൽസ് ടോബിസ് ദാറ്റ് ഹി ഈസ് ഏഞ്ചൽ ഹു ബ്രോട്ട് ഹിസ് പ്രയർ ബിഫോർ ഗോഡ്. ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് ഓഫ് ഡാൻ ഡാനിയൽ 6:2 ഏഞ്ചൽ ഹു ഇന്റർസീഡ്സ് ഫോർ മെൻ ഈസ് മെൻഷൻഡ്. In the Testament, Levi Michael said that angel who intercedes Israel. In Judaism, there was increasing stress the transcendence of God. Because of that, it was increasingly felt that man needed some intermediary. Hence arose prominence of the angels. When Jews came over into Christianity, sometimes they brought a special reverence for the angels with them, forgetting that the coming of Jesus, no other intermediary between God and man can be necessary. ഇവിടെ ആ ഇന്റർ അന്നത്തെ കാലത്ത് നിലനിന്നതാണ്. ഈ മലാഹയെ ആദരിക്കുന്ന വണങ്ങുന്ന പതിവുണ്ടായിരുന്നു. അത് ഓർത്തുകൊണ്ടാണ് ആ ഒരു സംഭവത്തെ വിലക്കുന്നത്. ഞാൻ നിനക്കും നിന്റെ സഹോദരന്മാർക്കും സഹോദരത്തിനത്രേ. ദൈവത്തെ മാത്രം നമസ്കരിക്കുക എന്ന് പറയുന്നു. അത് വളരെ വ്യക്തമായിട്ട് ഓർക്കണം. എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യനത്രേ. ഇത് പത്രോസ് കൊർനേലിയോസിനോട് പറയുന്ന ഇതിനെ അനുസ്മരിക്കുന്ന മാലാഹയുടെ വാക്കുകളാണ്. അപ്പോൾ മാലാഹമാരും ക്രിസ്ത്യാനികളും ഒരേ ദൈവത്തിന്റെ ശുശ്രൂഷകരായതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ സഹഭൃത്യൻ എന്ന് മാലാഹ ഇവിടെ വിശേഷിപ്പിക്കുന്നു. അപ്പം Don't insist that angels are no more than servants of God and God alone must be worshipped. Devathe maatrame aaradhikkavu. Any other intermediary than Jesus between God and man must be utterly opposed. ഈ പ്രാർത്ഥനാ മധ്യസ്ഥയെ കുറിച്ചല്ല, മറ്റു മാലാഹമാരുടെ ഇടനില എന്നുള്ള ഒരു ആശയത്തെയാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട്. പ്രാർത്ഥനാ മധ്യസ്ഥത അത് വേറെ, അത് രണ്ടാണ്, അത് അല്ല ഇവിടെ കൃത്യമായിട്ട് ഓർപ്പിക്കുന്നത് എന്നും ഓർപ്പിക്കുന്നു. ദ ടെസ്റ്റിമണി ഓഫ് ജീസസ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് പ്രൊഫസി. 10-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം. ദ ടെസ്റ്റിമണി ഓഫ് ജീസസ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് പ്രൊഫസി. യേശു ക്രിസ്തു യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് മാലാഹ അവസാനമായിട്ട് പറയുന്നു. വ്യാഖ്യാതാക്കൾ ഇതിന് പല തരത്തിലുള്ള അഭിപ്രായക്കാരാണ്. യേശു ക്രിസ്തു വെളിപ്പെടുത്തുകയും സാക്ഷിക്കുകയും ചെയ്ത ദൈവത്തിന്റെ വചനം സഭയിൽ തുടർന്ന് കേൾക്കുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മ പ്രേരിതരായ പ്രവാചകന്മാർ മൂലമാണ്. അതായിരിക്കാം ചിലപ്പോൾ ഇതിന്റെ അർത്ഥം. 1-ാം നൂറ്റാണ്ടിൽ പ്രവാചകന്മാർ എന്ന് അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളതും ഓർക്കണം. അപ്പം ഇവിടെ ഇറ്റ് ക്യാൻ മീൻ ദാറ്റ് വിറ്റ്നസ് വിത്ത് ക്രൈസ്റ്റ് ബേഴ്സ് ജീസസ് ക്രൈസ്റ്റ്. രണ്ട് രീതിയിൽ അതിന് കാണാനായിട്ട് നോക്കും. ദ പൊസഷൻ ഓഫ് പ്രൊഫറ്റിക് സ്പിരിറ്റ് വിത്ത് മേക്ക് ഓഫ് ടു പ്രോഫറ്റ്സ് ഷോസ് ഇൻസെൽഫ് ഇൻ എ ലൈഫ് ഓഫ് വിറ്റ്നസ് ടു ജീസസ് വിത്ത് പെർപെച്വേറ്റ് ഹിസ് വിറ്റ്നസ് to the Father and to himself. A prophet's message lies in the personal witness of his life, even more than his spoken witness of his words. From pravachanathinte almava jeevithathil adine prathiphalippikkanam. Appam pravacha inna pravachanam prathichikkunnunde jeevithavumayi bandhamillathathu. പ്രവചിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ആ ദൈവബന്ധത്തിന്റെ അനുരണനങ്ങൾ ഉണ്ടാകണം. The prophet message lies in the personal witness of his life. even more than if the spoken witness of his words. ഇന്ന് പലരും പ്രവാചകന്മാരെന്നൊക്കെ പറയുന്നത് വാക്കിൽ മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ അതിന്റെ ആത്മാവ് സാക്ഷ്യം ഉണ്ടാകണം. രണ്ടാമത്, ഇറ്റ് കെൻ ഈക്വലി മീൻ ദാറ്റ് ദ വിറ്റ്നസ് വിച്ച് ജീസസ് ക്രൈസ്റ്റ് ഗീവ്സ് ടു മെൻ ഓൺ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഫെയ്സ് വിൽ മീൻ ദാറ്റ് നോ മാൻ ക്യാൻ സ്പീക്ക് ടു മെൻ അൺലെസ് ഹി വാസ് ലിസൺ ടു ജീസസ് ക്രൈസ്റ്റ്. ഇറ്റ് വാസ് സെഡ് ഓഫ് എ ഗ്രേറ്റ് പ്രീച്ചർ, ഫസ്റ്റ് ഹി ലിസൺ ടു ഗോഡ്, ദെൻ ഹി സ്പോക്ക് ടു മെൻ. ആദ്യം മൗത്ത് ഓഫ് ഗോഡ് എന്നുള്ളതാ, ദൈവത്തെ അനുസരിക്കണം, അത് കഴിഞ്ഞിട്ടാണ് ജനത്തോട്. അപ്പൊ നമ്മൾ പ്രവാചകത്വം എന്ന് പറയുമ്പോൾ ആദ്യം ദൈവത്തെ നോക്കും, പിന്നീടാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടാണ് തിരിഞ്ഞ് മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ പ്രവാചകത്വത്തിന്റെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതും ഇവിടെ ഓർപ്പിക്കുന്നു. ഇവിടെ രണ്ടാമത്തെ 11-ാമത്തെ വാക്യത്തിൽ പ്രത്യേക മുന്നറിയിപ്പ് ഒന്നും കൂടാതെ സ്വർഗം തുറന്നു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ പുറത്ത് സവാരി ചെയ്തിരുന്ന പോരാളിയുടെ ദൗത്യം തിന്മയുടെ ശക്തികളെ നശിപ്പിച്ച് ലോക ചരിത്രത്തിന് തന്നെ വിരാമപ്പെടുകയായിരുന്നു. തിന്മയുടെ ശക്തികളെ നശിപ്പിച്ച് ലോക ചരിത്രത്തിന് വിരാമമിടുന്ന ഒരു കാര്യം, ഡ്രമാറ്റിക് പിക്ചർ ആണ് ഇവിടെ കാണുന്ന റെവലേഷൻ. ദ എമർജൻസ് ഓഫ് കോൺകറിംഗ് ക്രൈസ്റ്റ്, ഒരു വെള്ളക്കുതിര പുറത്ത് പ്രത്യക്ഷപ്പെടും. ജോൺ സീസ് ക്രൈസ്റ്റ് ആസ് എ കോൺകറർ, എ റോയൽ കമാൻഡർ ഇൻ വൈറ്റ് ഹോൾസ്. ഹിയർ ഈസ് എ പിക്ചർ വിച്ച് ഈസ് എസെൻഷ്യലി ഇൻ ജൂയിഷ് ജൂയിഷ് ഡ്രീംസ് വെർ ഫുൾ ഓഫ് വാറിയർ മെസ്സിഹ, യുദ്ധവീരനായ ക്രിസ്തു, who would lead God's people to victory and smash his enemies. Psalms of Solomon, we have that picture. ക്രിസ്തുവിനെ യുദ്ധവീരനായ മെസ്സിയായെക്കുറിച്ചുള്ള യഹൂദാ സങ്കല്പം പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ഭാഗം. യഹോവ തന്നെ യുദ്ധവീരനായി തന്റെ ജനത്തെ വീണ്ടെടുക്കുമെന്നുള്ള ചിന്തയാണ് ആദ്യകാലത്ത് പ്രവാചകന്മാർക്കുണ്ടായത്. എന്നാൽ യഹോവയ്ക്ക് വേണ്ടി യുഗാന്ത്യത്തിൽ യുദ്ധം ചെയ്യുന്നത് മിസിഹ ആയിരിക്കുമെന്ന് യഹൂദന്മാർ പുൽക്കാലത്ത് ചിന്തിക്കുന്നു. മിസിഹ ലോകരാജ്യങ്ങളെ ഒരുമിച്ച് കൂട്ടി ചിലരെ കൊല്ലുകയും മറ്റു ചിലരെ കൊല്ലാതെ വിടുകയും ചെയ്യും. അത് ബാരൂഖിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. യുദ്ധവീരനായ മിസിഹയെ കുറിച്ചുള്ള യഹൂദന്മാരുടെ ആ ഒരു ചിന്ത സലോമോന്റെ സങ്കീർത്തനങ്ങൾ, സാംസ് ഓഫ് സോളമൻ, അതിനകത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആ കൃതിയിലാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വന്നത്. മിശിഹായുടെ ഈ ചിത്രം പുതിയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയാനായിട്ട് ഒക്കെയില്ല. കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദുഷ്ടന്മാരെ നിർവഹിക്കുമെന്ന് പൗലോസ് ലീഹ പറയുന്നുണ്ട്. തെസലോനിയർ 1:7-8 വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 2 തെസലോനിയർ 1:7-8, ദ വൈറ്റ് ഹോൾസ് is symbol of conqueror. It was on a white horse that Roman general rode when he celebrated triumph. Avara vijayam aagoshikkumbol vella kudira porathari nadakku. It is well to remember that the whole background of the picture lies in Jewish expectation of the future and his has a little to do with the cries of the gospel who meek and lowly in heart. His name is faithful and true. On the other hand, he is something which is valid for all time. Vishwasthanam satyamanam enna ezhuthirunnu. He is faithful. The word is pistos. It means absolutely trusted ennalla oru vaakku avade parayunnu. Vishwasikkavunnathu. And he is true. He is alethinos. Alethinos. Two meanings. It means true in the sense that Jesus Christ is one who brings truth and who never at any time has any falsehood in anything that he says. It also means genuine as opposed to unreal. So Jesus Christ, we meet reality. He judges and makes war in righteousness. Again, John finds the preacher in the prophetic words of the Old Testament, where it is chosen King of God. With the righteousness we shall judge the poor. John 8 knew all about the perversion of justice. No one could expect justice from the king. As Asia Minor, even the tribunal of the proconsul was subject to bribery and maladministration. Wars were matters of ambition and tyranny as oppression rather than justice. But when the conquering Christ comes, his power will be exercised in justice. ഇതാണ് ഈ ഭാഗത്ത് പറയുന്നത്. നമ്മൾ 11 വരെയുള്ള ഭാഗമാണ് ചിന്തിച്ചത്. സമയമായതുകൊണ്ട് ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ പൊതുവായിട്ട് പറയുവാനായിട്ട് ഉദ്ദേശിച്ചത്, ആദ്യ ഭാഗത്ത് രണ്ട് ഗീതങ്ങൾ, ഒന്ന് ശിക്ഷയിലൂടെ വെളിപ്പെട്ട ദൈവ നീതിയെ സ്തുതിക്കുന്നതാണ്, രണ്ടാമത് കുഞ്ഞാടിൻ്റെ വിവാഹത്തെ പറ്റി സഭ മുഴുവനും പാടുന്ന പാട്ടാണ്. വിവാഹം എന്ന് പറയുന്നത് അടുത്ത ബന്ധത്തെ, യൂണിയൻ വിത്ത് ഗോഡ്, അതാണ് കൺസമേഷൻ എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ദൈവത്തിൽ ആയിത്തീരുക എന്നുള്ളതാണ്. സ്വർഗത്തിലെ സ്തുതി ഗീതത്തിൽ സ്വർഗവാസികൾ സന്തോഷിക്കുന്നു, ഒരു പാടുന്നത് കർത്താവ് രാജ്യത്വം പ്രാപിച്ചിരിക്കുന്നു, കുഞ്ഞാടിന്റെ മണവാട്ടിക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. യുദ്ധവീരനായ മിശിഹായാണ് നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞത്. ബാക്കിയുള്ളത് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. കേട്ട എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.
താങ്ക് യു അച്ഛ. നമ്മുടെ ക്ലാസ് ഇന്ന് 19:11 വരെയായിരുന്നു. ബാക്കി അച്ഛൻ അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യും. നാളെ പി സി വർത്തിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ ആനുവൽ എക്സാമിനേഷന്റെ സർട്ടിഫിക്കറ്റ് എല്ലാ പള്ളികളിലേക്കും അയച്ചിട്ടുണ്ട്. ആ പള്ളികളിൽ പരീക്ഷ നടത്തിയ പ്രോക്ടറുടെ അഡ്രസ്സിലാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും പള്ളി കിട്ടിയിട്ടില്ല എന്നെങ്കിൽ ആ പ്രോക്ടറെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഏകദേശം ഒരാഴ്ചയായിട്ട് എല്ലായിടത്തും ഒന്ന് ചേരാൻ സമയമായി. ഏതെങ്കിലും പള്ളികൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക.
മറ്റൊരു കാര്യം ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ ഔഷധ തിരുമേനി വന്നിട്ടുണ്ട്. തിരുമേനിക്ക് നോമ്പിന്റെ നമസ്കാരം ഉള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇന്ന് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. തിരുമേനിയുടേതായിട്ടുള്ള സന്തോഷം നമ്മളെ അറിയിക്കുന്നു. മാത്രമല്ല, സമാജം എന്നും തിരുമേനിയോട് ഒത്തിരി കടപ്പാടുള്ള ഒരു സമൂഹമാണ്. നിങ്ങളൊക്കെ ഒത്തിരി അതിനകത്ത് പ്രാർത്ഥിച്ചു. തിരുമേനിയുടെ ആവശ്യങ്ങളിൽ ശുശ്രൂഷകളിലൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം. ഇവയൊക്കെ സ്നേഹിക്കുന്ന ഒരു ഗ്രൂപ്പാണ് വർത്തവരം സ്ഥാനം എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. ശിവേനയുടെ അന്വേഷണം കൃത്യമായിട്ട് പ്രാർത്ഥനയോടെ ഞാൻ അറിയിക്കുകയും ചെയ്യും. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള ആനന്ദ പിതാവുന്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാദ്യമുള്ള സ്ലീബായാൽ ഞങ്ങളെ നീ മറക്കണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള എന്റെ കൂടി ഭവാനങ്ങളാടി വിളിച്ചുണ്ടേ. ദൈവമായ കർത്താവ് എന്ന രൂപമുള്ള സ്നേഹത്തിൽ എന്റെ ദൈവത്തിന്റെ ചെറിയ രീതി ഞങ്ങളെ മറക്കണമേ. ദൈവമായ കർത്താവെ, കൃപയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹമായ തിരുസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം സഹായിച്ചു. അവിടുത്തെ കൃപക്കായിട്ട് സ്തോത്രം. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാവരുമായിട്ട് അനുഭവങ്ങളെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. നോമ്പ് ഞങ്ങൾക്ക് പുതിയ ഉൾക്കാഴ്ച തരുവാൻ തക്കവണ്ണം കാരണമാകണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും കഷ്ടങ്ങളിലും ഒക്കെയും അവിടുത്തെ സന്നിധി അനുഭവി തരുവാൻ ദൈവമിടയാക്കണമേ. രസാനുഭ ആ ദിവസങ്ങളിലേക്കൊക്കെ ഞങ്ങൾ അടുത്തു വരുന്നു. നിഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി ഓർത്തിരിപ്പാൻ ഞങ്ങളോട് സഹായിക്കണമേ. പ്രാർത്ഥനയിൽ അവിടുത്തോട് ചേർന്നിരിക്കാൻ ഞങ്ങളോട് സഹായിക്കണമേ. അടുത്ത ആഴ്ച കാതോലിക്ക ദിനമാണ്. സഭയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തോടെ സഭയെ നടത്തണമേ. വേഴ്സുകളും വഴക്കളും ഒക്കെയും പൂർണ്ണമായി മാറി ദൈവമേ അവിടുത്തെ സാക്ഷ്യമുള്ള സഭയായി ലോകത്തെ നയിക്കുവാൻ തക്കൊണ്ട് ഞങ്ങളുടെ സഭയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ജാക്കന്മാരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മർദ്ദമറിയ പ്രസ്ഥാനത്തെ ഓർക്കുന്നു. നിലകളിൽ നേർത്തു നൽകുന്നവരെ ഓർക്കുന്നു. ഇന്നത്തെ ഈ ഒരു പ്രസംഗത്തിൽ സംബന്ധിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ കഴിയാത്തവരെ ഓർക്കുന്നു. ലോകത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയണമേ. ദൈവാത്മാവെ, ഞങ്ങൾ വഴി നടത്തണമേ. അടുത്ത ക്ലാസ് അനുഗ്രഹത്തിൻ്റെതായിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്നെ വിരിച്ചത് സഹായിക്കും. നാളെ സ്തുതിപ്പനായിട്ട് തന്നെ.
എല്ലാവർക്കും താങ്ക്സ്. ഗുഡ് നൈറ്റ്.
Okay, bye.